2020 ഡിസംബർ 21 തിങ്കളാഴ്ച കേരള കൌമുദി ഇ പേപ്പറിന്റെ സെന്റർ സ്പ്രെഡിൽ നിന്ന് വർഗീസ് പി തോമസുമായി അഭിമുഖം. കള്ളം പറയാൻ കടുത്ത സമ്മർദ്ദം, ഒടുവിൽ ഒഴിയാൻ തീരുമാനം. എം ബിജുമോഹൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. ആത്മഹത്യയെന്ന് ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും എഴുതിത്തള്ളിയ അഭയാ കേസ് കൊലപാതകമാണെന്ന് ആദ്യം തുറന്നു പറഞ്ഞ അന്വേഷണ ഉദ്യോഗസ്ഥൻ സിബിഐ മുൻ ഡിവൈഎസ്പി വർഗീസ് പി തോമസാണ്. കേസിൽ നാളെ വിധി വരാനിരിക്കെ അദ്ദേഹവുമായി അഭിമുഖം. ചോദ്യം: കേസ് ഏറ്റെടുത്തതിനു ശേഷമുള്ള അന്വേഷണം. ഉത്തരം: ഞാൻ സിബിഐയുടെ എറണാകുളം റീജിയണൽ ഡിവൈഎസ്പി ആയിരിക്കെ ലോക്കൽ പോലീസ് അന്വേഷിച്ച അഭയാ കേസിന്റെ പേരിൽ ചിലറെന്ന് മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരനെ കണ്ടു. കേസ് ഇങ്ങനെ വിടരുത്, അതൊരു കൊലപാതകമാണെന്ന് അവർ അദ്ദേഹത്തോട് പറഞ്ഞു. കേസ് സിബിഐ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കത്തെഴുതി. അത് അംഗീകരിച്ചപ്പോൾ അന്വേഷണം എന്റെ കയ്യിൽ വന്നു. അഭയ കൊല്ലപ്പെട്ട സ്ഥലത്തെ പ്രാഥമിക പരിശോധനയ്ക്കും വിവരശേഖരണത്തിനും ശേഷം ഞാൻ മേലുദ്യോഗസ്ഥനെ കണ്ടു. എനിക്ക് വിശ്വസ്തരായവർ ടീമിൽ വേണമെന്നാവശ്യപ്പെട്ടു. അദ്ദേഹം അത് അംഗീകരിച്ചു. അസീസ്, ഷാജഹാൻ, സുരേന്ദ്രൻ എന്നിവരെ ഞാൻ ഒപ്പം കൂട്ടി. ചോദ്യം: എന്തെല്ലാമായിരുന്നു ശാസ്ത്രീയ തെളിവുകൾ? ഉത്തരം: സാക്ഷികൾ പലരും കൂറുമാറിയെങ്കിലും ശാസ്ത്രീയ തെളിവുകളാണ് അഭയ കൊല്ലപ്പെട്ടതാണെന്ന് കണ്ടെത്താൻ അന്വേഷണ സംഘത്തെ സഹായിച്ചത്. അഭയ കിണറ്റിൽ ചാടി മരിച്ചുവെന്നാണ് പയസ് 10th കോൺവെന്റുകാർ പറഞ്ഞത്. മൃതദേഹം പുറത്തെടുത്തപ്പോൾ അഭയയുടെ തുടയുടെ പിൻഭാഗത്തെ തൊലി മുകളിലെ കുരന നിലയിലാണ് കാണപ്പെട്ടത്. കാൽ താഴേക്കായാണ് അഭയയുടെ ശരീരം കിണറ്റിലേക്ക് വീണത്. കാൽ ഉരനതിന്റേതായിരുന്നു ആ മുറിവുകൾ. അത്തരത്തിൽ വീഴുന്നയാളുടെ തലയിൽ ഉച്ചിയിൽ പരിക്കുണ്ടാകില്ല. പക്ഷേ അഭയയുടെ ഉച്ചിയിൽ 4 ഇഞ്ചോളം നീളത്തിലും വ്യാസത്തിലും ആഴത്തിലുള്ള പരിക്കുണ്ടായിരുന്നു. അത് വീഴ്ചയിലുണ്ടായതല്ലെന്ന് മനസ്സിലായി. ഭാരമുള്ള വസ്തുകൊണ്ട് അടിച്ചതിന്റേതായിരുന്നുവെന്ന് ശാസ്ത്രീയ പരിശോധനയിൽ തെളിഞ്ഞു. പഠിക്കാൻ പുലർച്ചെ എഴുന്നേറ്റ് വെള്ളം കുടിക്കാൻ അടുക്കളയിലേക്ക് പോയ അഭയയുടെ ചെരുപ്പുകൾ ഡൈനിംഗ് മുറിയിലെ തുറന്നുകിടന്ന ഫ്രിഡ്ജിന് സമീപത്തുണ്ടായിരുന്നു. തറയിൽ കിടന്ന അടപ്പിൽ ദ്വാരമിട്ടിരുന്ന കുപ്പിയിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുകുന്നുമുണ്ടായിരുന്നു. മുറിയോട് ചേർന്ന വർക്കേരിയയുടെ മൂലയ്ക്ക് ഒരു കൈക്കോടാലി എന്നും ചാരിവെക്കാറുണ്ടായിരുന്നു. അഭയ കൊല്ലപ്പെട്ട ശേഷം അതവിടെ കണ്ടില്ല. പുറത്തേക്കുള്ള വാതിൽ വെളിയിൽ നിന്ന് ഓടാമ്പലിട്ട് അടച്ച നിലയിലായിരുന്നു. ഇത്തരം തെളിവുകളും അഭയയുടെ മുറിയിൽ താമസിച്ച മറ്റ് സിസ്റ്റർമാരുടെ മൊഴികളും നിർണായകമായി. ഒപ്പം ഫോറൻസിക് വിഭാഗത്തിന്റെ തെളിവുകളും സഹായകമായി. കേസിൽ ഉൾപ്പെട്ടവരെ അടുക്കള ഭാഗത്ത് വെച്ച് പുലർച്ചെ സമയത്ത് അഭയ കണ്ടതാണ് കൊലപാതകത്തിന് കാരണമായത്. ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യവും അഭയക്കുണ്ടായിരുന്നില്ല. കൊല്ലപ്പെടുന്നതിന് ഒരാഴ്ച മുൻപ് അഭയുടെ അപ്പനും അമ്മയും കോൺവെന്റിൽ ചെന്ന് അഭയെ കണ്ടിരുന്നു. എന്നും ഡയറി എഴുതിയിരുന്ന അഭയ നിരാശയുള്ള മനോവ്യാപാരത്തിന്റെ ഒരു സൂചനയും കാട്ടിയിരുന്നില്ല. ചോദ്യം: കൂറുമാറാൻ സമ്മർദ്ദമുണ്ടായില്ലേ? ഉത്തരം: എന്റെ സ്വഭാവം അച്ഛന്മാർക്കും എന്റെ മേലുദ്യോഗസ്ഥർക്കും നന്നായി അറിയാം. ചോദ്യം: കുറ്റപത്രം സമർപ്പിക്കും മുമ്പ് സ്വയം വിരമിക്കാൻ തീരുമാനിച്ചത്? ഉത്തരം: അഭയാക്കേസ് ആത്മഹത്യയാക്കി റിപ്പോർട്ട് തയ്യാറാക്കണമെന്ന് മേലുദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ടിരുന്നു. സാറിന് എന്റെ സ്വഭാവം അറിയില്ലേന്ന് ഞാൻ തിരിച്ചു ചോദിച്ചു. സത്യത്തിന് നിരക്കാത്തത് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ആത്മഹത്യയാക്കണമെങ്കിൽ കേസ് മറ്റാരെയെങ്കിലും ഏൽപ്പിക്കണമെന്ന് പറഞ്ഞു. ഞാൻ തന്നെ റിപ്പോർട്ട് കൊടുക്കണമെന്ന് മേലുദ്യോഗസ്ഥൻ ഷഠിച്ചു. അദ്ദേഹം പറയാതെ ഞാൻ എഴുന്നേറ്റുപോയി. തുടർന്നുള്ള ദിവസങ്ങളിൽ എന്നെ ടാർഗറ്റ് ചെയ്ത് ഓരോ കാര്യത്തിന് മെമോ നൽകിക്കൊണ്ടിരുന്നു. സർവീസ് അവസാനിപ്പിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. പിന്നീട് ഡിവൈഎസ്പി നന്ദകുമാർ നായർ കുറ്റപത്രം സമർപ്പിച്ചു. സിബിഐയിൽ 10 വർഷം കൂടി എനിക്ക് ബാക്കിയുണ്ടായിരുന്നു. ഡിഐജി റാങ്കിൽ വിരമിക്കാമായിരുന്നു. ചോദ്യം: കേസ് അന്വേഷിച്ചതിന്റെ പേരിൽ ഭീഷണിയുണ്ടായിരുന്നോ? ഉത്തരം: റിട്ടയർ ചെയ്തതിന്റെ അടുത്ത ദിവസങ്ങളിൽ കൊല്ലുമെന്ന് പറഞ്ഞ ഒരു ഭീഷണി കത്ത് വന്നു. കത്തെഴുതിയിട്ട് ആരും കൊല്ലാൻ വരില്ലെന്ന് എന്റെ പഴയൊരു മേലുദ്യോഗസ്ഥൻ പറഞ്ഞു. ഒരു ഭീഷണിയും വകവയ്ക്കുന്നില്ല. സത്യം ജയിക്കണമെന്നാണ് എന്റെ തത്വം.